Thank you, brothers and sisters. When the Apostle John was an old man, he looked around and had a look at the condition of the church in his day. These are all churches founded by the
apostles.
But all of them except John had died. And you have read, I'm sure, Revelation chapter 2 and 3. And there were only two churches there that were, you know, what the devil was, what the Lord was happy with. All the others, he calls them to repent.
It's
amazing to see how quickly these churches decline
spiritually.
The church in Ephesus was planted about 45 years, maybe 50 years before John wrote to them.
Ephesus
was planted by Paul. But within 45 years, it has declined so much. They have lost their love for the Lord. And the Lord says, I will de-recognize you as the church. Then some of the other churches, progressively you read about them, they're worse and worse and worse. Some of them had a name that they were alive. It's very easy to get a name that we are alive. There are many ways in which people try to do that. In some churches, they make a lot of noise and imagine that that is the mark of life. That is one of the greatest deceptions in our day. I remember one man many years ago came to our church in Bangalore. And he was a Pentecostal man.
He
said, you don't have the power of the Spirit here.
I said,
how do you know that? Have you come and lived in our home and see how we
live?
No, he said, there's not enough noise and shouting in the meeting. It's a big difference between you and me. I said, your Trinity is Father, Son, and the Holy Spirit. My Trinity is Father, Son, and Holy Spirit.
നിങ്ങളുടെ ത്രിത്വം പിതാവും പുത്രനും ശബ്ദകോലാഹലം ഉണ്ടാക്കുന്ന ആത്മാവുമാണ് എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവം പിതാവും ആ പുത്രനും
പരിശുദ്ധാത്മാവുമാണ്. നിങ്ങളുടെ
ആത്മാവ് നിങ്ങളെ ശബ്ദകോലാഹലം ഉണ്ടാക്കുന്ന ഒരു ആളാക്കി മാറ്റുന്നു എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളെ വിശുദ്ധിയിലേക്ക് നടത്തുന്നു. അവന്റെ നിലവിളി അവൻ ആരും തെരുവിൽ അവന്റെ ശബ്ദം കേൾക്കുകയില്ല. അതിന്റെ മലയാളം പതിനെട്ടാം കാര്യത്തിന്റെ അവസാനം പറഞ്ഞപ്പോൾ ഇതാ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ
നാളെ
അവൻ കലിക്കുകയില്ല, നിലവിളിക്കുകയില്ല. യേശു അങ്ങനെ വലിയ നിലവിളിക്കുകയോ ശബ്ദമുണ്ടാക്കുകയോ ചെയ്യുന്ന ഒരാളായിരുന്നില്ല.
The fire of the Holy Spirit was so mighty that he didn't have to raise his voice to convict people.
Even the religious high mom is actually after one night in the wonder, yes, you know, what you have to do with it.
If we don't allow our mind to be directed by God's word, we can get into all types of wrong teachings.
യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനത്താൽ നടത്തപ്പെടുവാൻ നാം നമ്മുടെ മനസ്സിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ലായെങ്കിൽ മനുഷ്യന്റെ ഉപദേശത്തിന്റെ പുറകെ നാം പോയാൽ നാം പലവിധത്തിലുള്ള തെറ്റായ ഉപദേശത്തെ
പിൻവലിക്കണമായിട്ടുണ്ട്.
തീർച്ചയായിട്ടും ദൈവത്തെ സ്തുതിക്കുമ്പോൾ നാം ശബ്ദമുയർത്തി തന്നെ സ്തുതിക്കണം എന്ന് ഞാൻ
വിശ്വസിക്കുന്നു.
അത്യുഷ്ടത്തിലാണ് ദൈവത്തെ
സ്തുതിക്കുന്നത്.
അവരെ അത്യുഷ്ടത്തിലൊരു ഇടിമുഴക്കം പോലെയാണ് വിശ്വസിച്ചതെന്നാണ് ദൈവത്തെ
സ്തുതിക്കുന്നത്. Precondition before we start praising like that.
ആ വിധത്തിൽ സ്തുതിക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യേകമായ ഒരു മുൻഗണനയുണ്ട്.
Worship the Lord in the beauty of
സംഗീതത്തിൽ നാം ഇങ്ങനെ വായിക്കുന്ന യഹോവയെ അവന്റെ മനോഹരത്വം കണ്ട് സ്തുതിക്കുന്നു.
അവന്റെ മനസ്സിൽ in the beauty of holiness.
അവിശുദ്ധിയുടെ മനോഹരത്വത്തിൽ അവനെ സ്തുതിക്കുന്നു.
So if I'm not holy, I cannot really worship the Lord. I cannot even raise my voice and know you.
അതിനർത്ഥം ഞാൻ വിശുദ്ധനല്ലായെങ്കിൽ എനിക്ക് ദൈവത്തെ സ്തുതിക്കുവാനുള്ള അവകാശമില്ല.
It's only, it says here, let me read that Psalm 29, verse 2.
29, verse 2.
Here it says, ascribe to the Lord the glory due to his name, and worship the Lord in holy array.
ഇവിടെ നമ്മൾ വായിക്കുന്നു യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുത്തി വിശുദ്ധ അലങ്കാരത്തിൽ യഹോവയെ
നമസ്കരിക്കും.
യഹോവയെ എങ്ങനെയാണ്
നമസ്കരിക്കേണ്ടത്?
ഒരു വിശുദ്ധ അലങ്കാര വസ്ത്രം
ധരിക്കുക. ആ
വിശുദ്ധ വസ്ത്രം എനിക്കില്ലായെങ്കിൽ
ഞാൻ
യഹോവയെ ദൈവത്തെ സ്തുതിക്കുവാൻ വരികയാണെങ്കിൽ എങ്ങനെയാണെന്ന്
അറിയാമോ?
നിങ്ങൾ വസ്ത്രമില്ലാതെ ആരാധനയ്ക്ക് ഒരു മീറ്റിംഗിൽ വരുന്നത്
പോലെയാണ്. അല്ലെങ്കിൽ
വളരെ കുട്ടിങ്ങ് നാണയ വസ്ത്രവുമായിട്ട് ഒരു ആരാധനയ്ക്ക്
കടന്നു വരുന്നത് പോലെയാണ്.
ദൈവത്തിന് മുമ്പാകെ കടന്നു വരുവാൻ എനിക്ക് ഒരേ ഒരു വസ്ത്രം മാത്രമേ
ഉള്ളൂ.
അത് വിശുദ്ധ വസ്ത്രമാണ്.
I don't have that. Any amount of noise I make, like a drunkard making noise in a bar. Command is worship the Lord in a holy
ദൈവം തന്നിരിക്കുന്ന കൽപ്പന യഹോവയെ വിശുദ്ധ വസ്ത്ര അലങ്കാരത്തിൽ ദൈവത്തെ
സ്തുതിക്കുക.
കടന്നു വരുമ്പോൾ വസ്ത്രം ധരിക്കുന്ന കാര്യത്തിൽ വളരെ
ശ്രദ്ധയുള്ളവരാണ്. അതുപോലെ
തന്നെ എല്ലാ സമയത്തും ആഴ്ചയിലേ ദിവസവും നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ വിശുദ്ധമായിരിക്കണം, നാം ദൈവത്തെ സ്തുതിക്കണം.
പഴയനിയമവും
പുതിയ നിയമവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം ഇവിടെയാണ്
കാണുന്നത്.
രണ്ട്
കാര്യങ്ങളോട്
നിയമത്തെ സംബന്ധിച്ച് അനേക സവിശേഷങ്ങളുണ്ടെന്നാൽ ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യം നിങ്ങൾ
മനസ്സിലാക്കിയാൽ
നമ്മുടെ സഭകളിൽ ഈ പുതിയ നിയമത്തെ കുറിച്ച് വളരെയധികം ആയിട്ട്
സംസാരിക്കാറുണ്ട്.
മറ്റു സഭകളിൽ പലരും ഇതിനെ കുറിച്ച് അധികം പ്രത്യക്ഷമായി
പ്രസംഗിക്കാറുണ്ട്.
ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് അനേകരുടെ ക്രിസ്തീയ ജീവിതം പരാജയത്തിൽ മുന്നോട്ട്
പോകുവാനിടയായി.
ഈ പുതിയ നിയമം എന്താണ് എന്ന് കുടുംബ ജീവിതത്തിൽ ഭാര്യയും പത്മാവും അത് മനസ്സിലാക്കിയാൽ ഈ ഭൂമിയിലെ ഏറ്റവും സന്തോഷകരമായ ഒരു കുടുംബ ജീവിതം
നയിക്കുവാനും
നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെയല്ല എങ്കിൽ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും ഒരാൾ ഈ പുതിയ നിയമത്തിന്റെ അന്തസ്ഥത്തെ കാണുന്നത് മനസ്സിലാക്കി
അല്ലെങ്കിൽ
നിങ്ങൾ രണ്ടുപേരോട് മനസ്സിലാക്കി
In the old covenant, the emphasis was always on the external, in the new covenant, it's on the
internal.
The commandments were, don't commit adultery. Jesus said, don't do it in your heart. Don't come in your heart, in your mind. In the Old Testament, the people were angry, they couldn't kill somebody. Somebody was angry, they would kill someone. But Jesus said, don't get angry. Everything is outward, he put it inward.
ബാഹ്യമായി പഴയത്തിലുണ്ടായിരുന്നതെല്ലാം
കൊടുക്കണം
നിങ്ങൾ എത്ര കൊടുത്തു എന്നുള്ളതല്ല, എങ്ങനെയുള്ള മനോഭാവത്തോടെ
കൊടുക്കുമെന്നാണ്.
നിങ്ങൾ സന്തോഷത്തോടെയാണോ
കൊടുത്തത്?
അത് അകത്തെയുള്ള ആന്തരികമായ
വിഷയമാണ്.
നിങ്ങൾ അങ്ങനെ ആന്തരികമായി അകത്തുനിന്ന് കൊടുത്താൽ നിങ്ങൾ അതുകൊണ്ട് മനുഷ്യന്റെ ഒരു മാനം
അന്വേഷിക്കരുത്. The important thing is not the praying, it's a question of whether you get honored, whether you get honored by telling people how much you pray.
You know, the only
when you fast, nobody should know that you fast. I have heard so many testimonies. So and so is a great man of prayer. He prays 2 hours every day, 4 hours every day.
ഒരു വലിയ പ്രാർത്ഥനാ വീരനാണ്, ദിവസത്തിൽ എത്ര മണിക്കൂർ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ആളാണ്. എങ്ങനെയാണ് അദ്ദേഹം 2 മണിക്കൂറോ 4 മണിക്കൂറോ ദൈവത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്
മനസ്സിലാകുന്നത്?
മൂടി വയ്ക്കേണ്ട, അകമേ നാം സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ പുറമെ പ്രസ്താവിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരുടെ
ബഹുമാനം. അങ്ങനെ
അദ്ദേഹം ഒരു അനുസരണം ഇല്ലാത്ത ഒരു
ക്രിസ്ത്യാനിയാണ്.
കഥാവ് പറഞ്ഞു നിങ്ങൾ ഉപദേശിക്കുമ്പോൾ മറ്റാരും പറയരുത്.
I'm not surprised at them, at these pastors. I'm surprised at so many thousands of believers admire them. That is the most surprising. believers also don't respect the scriptures.
അങ്ങനെയെങ്കിൽ ഈ ആയിരക്കണക്കിലുള്ള വിശ്വാസികളും ദൈവവചനത്തെ ബഹുമാനിക്കുകയാണ്.
I have zero respect for them because they are disobeying God's word.
അങ്ങനെ ഉള്ളവരോട് എനിക്ക് ബഹുമാനമില്ല, കാരണം അവര് ദൈവവചനത്തെ
അല്പമില്ല.
നാം മനസ്സിലാക്കണം, പുതിയ നിയമം എന്നുള്ളത് നമ്മുടെ ആന്തരികമായി
നടക്കും.
നമ്മുടെ നാം പുറമേ ചെയ്യുന്ന കാര്യത്തെക്കാളൊക്കെ വളരെ പ്രാധാന്യമുള്ളത് നമ്മുടെ ആന്തരികമായുള്ള നമ്മുടെ മനോഭാവമാണ്.
What is the reason why you are doing it?
നിങ്ങളിത് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്?
That is the important thing.
അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
You know, we stand before the Lord in the final day.
നാം അതിനായി ഈ കഥാവിന് മുന്നിൽ നിൽക്കുമ്പോൾ
നീ
എന്തുകൊണ്ടാണ് ചെയ്യാതെ?
നീ
എന്തിനാണ് അത് ചെയ്തത്?
That is more important than what you did.
നീ എന്ത് ചെയ്തു എന്നതിനേക്കാൾ നീ എന്തിനാണ് അത് ചെയ്തത് എന്നുള്ളതാണ്
പ്രധാനമാണ്.
നിങ്ങൾ എത്ര പേര് വിശ്വസിക്കണം?
Everything you do, important question will not be what you did, why did you do it?
നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യവും അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ എന്ത് ചെയ്തു എന്നല്ല, നിങ്ങൾ എന്തിന് അത് ചെയ്തു
എന്നുള്ളതാണ്. ഇതാണ്
നമ്മുടെ പണി. കല്ല്, മരം, വിലയേറിയ മുത്ത് ഇതുകൊണ്ടാണോ അതോ വൈക്കോല്, കച്ചി, മരം ഇതുകൊണ്ടാണോ പണിതത് എന്നുള്ളത്
തെളിയിക്കുന്നത്. But the motive was human honor.
നമ്മൾ പല നല്ല കാര്യങ്ങൾ ചെയ്യുമെന്നാല് അതിന്റെ എല്ലാം പുറകിലുണ്ടായാലും നമ്മുടെ താല്പര്യം മനുഷ്യന്റെ മാനം
കഴിഞ്ഞതായതുകൊണ്ടായിരുന്നു.
നാം വൈക്കോൽ മരം എന്നതുകൊണ്ട് അറിയുന്ന പക്ഷേ അത്
ബന്ധുവും
പരീക്ഷന്റെ മാനം നേടുന്നതിന് വേണ്ടിയാണ് നാം
പ്രാർത്ഥിച്ചത്.
ഈ മേൽക്കൂരയ്ക്ക് അപ്പുറം മുന്നോട്ട് ആ പ്രാർത്ഥന പോവുകയില്ല.
I think 99% of prayers that people pray in public are for human honor.
Now, പ്രാർത്ഥിക്കുന്ന നമ്മള 99% ആൾക്കാർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പലപ്പോഴും മനുഷ്യന്റെ മാനം നേടുന്നതിന് വേണ്ടിയാണ്.
You are serious, sir.
നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക,
whenever you pray in public,
നിങ്ങൾ പരസ്യമായി പ്രാർത്ഥിക്കുമ്പോൾ,
is that the way you pray when you're alone in your room praying to God?
ഈ അതുപോലെയാണോ നിങ്ങൾ തനിച്ച് രഹസ്യത്തിൽ നിങ്ങളുടെ മുറിയിൽ നിന്ന് ദൈവമായിട്ട് ദൈവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ
പ്രാർത്ഥിക്കുന്നത്?
എന്നാൽ കരുത്തമായി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ഒരു ബഹുമാനം ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾ ജീവിതത്തിൽ
പ്രാർത്ഥിക്കുന്നത്.
അത് പഴയ നിയമത്തിന്റെ ഒരു വ്യവസ്ഥയാണ്.
In the new covenant, we must build up our inner mind.
പുതിയ നിയമത്തിൽ നാം നമ്മുടെ ആന്തരികമായ ജീവിതത്തെയാണ്
കെട്ടിപ്പടിക്കേണ്ടത്.
നമ്മുടെ ആന്തരിക മനുഷ്യനെ നാം കെട്ടിപ്പണിയുന്നില്ല എങ്കിലും ഒരിക്കലും പുതിയ നിയമസഭ പണിയുവാൻ
കഴിയില്ല.
ഒരു വലിയ ജനസമൂഹമായിരുന്നു.
But why is the new covenant here called the body of Christ? How are the different members in this human body connected? Inward connection. My hands are not screwed onto my body with nuts and bolts.
എന്റെ കൈ എന്റെ ശരീരവുമായിട്ട് രണ്ടും ബോട്ടുമായി തന്നെ
ബന്ധിപ്പിച്ചിരിക്കുന്നു.
ഇത് അമ്പലങ്ങനാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഭാഗ്യമായിട്ട് നോക്കിയത്
അറിയില്ല.
അതാണ് ഇനി
നമ്പർ വൺ. ഇത്
ഒന്നാമത്തെ കാര്യം, അത് ആന്തരികമായാണ് ബാഹ്യമായാണ്.
And the sacrifices in the Old Testament were all outward.
പഴയ നിയമത്തിലെ യാഗങ്ങൾ പലപ്പോഴും അബാഹ്യമായ യാഗങ്ങളായിരുന്നു. എല്ലാവരും അത് കാണുവാൻ
കഴിയുമായിരുന്നു.
വലിയ സമ്പന്നരായ ആൾക്കാരെ വലിയ വലിയ കാലയെ കളയെ കൊണ്ടു, എന്നാൽ പണം അധികമില്ലാത്ത ആൾക്കാരെ ആഴയെ കൊണ്ടൊരു യാഗം കഴിയും.
സോ In the New Testament, all the sacrifices are inward.
എന്നാൽ പുതിയ നിയമത്തിൽ എല്ലാ യാഗങ്ങളും ആന്തരികമായി.
you make a sacrifice, you see, you do it secretly before the Lord. Jesus said we must take up the cross to follow him.
ജീവിതത്തിന്റെ
അവസാന ദിവസം മാത്രമേ
ചില മണിക്കൂറുകൾ
അങ്ങനെ
33 വർഷത്തെ ജീവിതത്തിൽ മുഴുവൻ ജനനം മുതൽ കർത്താവ് ഈ യഥാർത്ഥ ദൈവഭക്തിയുള്ള ഒരാളുടെയും ജീവിതം മനോഹരമായി തീരണമെങ്കിൽ അദ്ദേഹവും ഈ വിധത്തിൽ തന്റെ സ്വയത്തെ ജഡത്തെ കുറിക്കുവാനായിട്ട്.
So that is the first thing. Everything is inward.
അതുകൊണ്ടാണ് പഴയ ദൈവത്തിൽ
അനുഭവിച്ചത് അകത്തേക്ക്
കടന്ന് അനുഭവിക്കുന്നതിലേക്ക് കടന്നു വന്ന് ദൈവവുമായിട്ട് ധൈര്യത്തോടെ കടന്നു വരുവാൻ അവകാശമുണ്ട് എന്ന്
കാണിക്കും.
പുതിയ നിയമത്തിലെ രണ്ടാമത്തെ പ്രത്യേകത.
So we must remember this. First of all, the new covenant was inward. Everything we concentrate on the inner life. The second thing about the new covenant is this. That what was done only partially, and say one day in seven, is now done all the time.
അന്ന് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്തിരുന്ന കാര്യങ്ങൾ ഇന്ന് എല്ലാ സമയത്തും ചെയ്യുവാനൊക്കെ പുതിയ നിയമം
പഠിക്കാവശ്യം.
പഴയ ദിവസം അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസത്തിൽ ശബത ദിവസം ദൈവത്തിന് യഹോവയ്ക്ക് വിശദമായി ആചരിക്കണമെന്ന് പ്രമാണമായിരുന്നു.
വാക്യം
നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ
on the Sabbath day you must turn away from doing your own pleasure on my holy day.
നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യങ്ങൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാൽ അടക്കി വെച്ച്
ശബത്തിനെ
ഒരു സന്തോഷം എന്നും
one day a week will be really delight in the Lord.
ആഴ്ചയിൽ ഒരു ദിവസം വാക്കുമായിട്ടും നീ ദൈവസന്നിധിയിൽ
അനുഭവിക്കുന്നത്
വിശുദ്ധ ദിവസമായി ബഹുമാന യോഗ്യമെന്ന് നീ
പറയുന്നത്
നിന്റെ വേലയ്ക്ക് പോവുകയോ നിന്റെ കാര്യങ്ങളെ നോക്കുകയോ
നിന്റെ
സ്വന്തം കാര്യം നോക്കരുത്.
And you must not speak your own words on that day.
And the jatta samsara ni oivakaram.
Here in English it says your own word.
Even in English ninde sonda vaak kaiyengal kaanvar.
You cannot do your will.
Ninde ishta cheyvan
or your own pleasure.
Ninde ishta prakaram cheyvan
or your own speak your own word.
Ninde ishta prakaram kaiyengal samsarikkan paadilla.
You cannot walk your own way.
Ninde ishta ulla vazhiyil nadakkuvan kazhiyilla.
But you only one day in the Sabbath.
ഇത് ആഴ്ചയിൽ ഒരിക്കൽ
മാത്രം
മറ്റാറുള്ള
ആഴ്ചയിൽ
ഒരിക്കൽ മാത്രം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും
ചെയ്യാൻ
മറ്റേ ആ
ജീവിതത്തിൽ അവർക്ക് ഇഷ്ടമുള്ളത് പോലെ അത് ചെയ്യും.
സോ ദാറ്റ് ഇസ് ഓൾഡ് കവനന്റ്.
അത് പഴയ നിയമമാണ്.
ഇത് ന്യൂ കവനന്റ്.
പുതിയ നിയമത്തിൽ ആഴ്ചയുടെ എല്ലാ ദിവസവും പോലെയാണ്.
ഹീബ്രൂസ് ചാപ്റ്റർ 4
അതാണ് ഹെബ്രായ ലേഖനം 4 അധ്യായത്തിലെ ആ വാക്യത്തിലെ അർത്ഥം.
ഹീബ്രൂസ് ചാപ്റ്റർ 4 ഇറ്റ് സേസ് ഇൻ വേഴ്സ് 9 there remains a Sabbath rest for the people of God.
ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബ്ദ അനുഭവം ശേഷിച്ചിരിക്കുന്നു.
അതെന്താണ്?
അത് ഏഴ് ദിവസവും
ശബ്ദമായി.
എന്നാൽ അത് ബാഹ്യമായ ഒരു
ആചാരമാണോ?
ബാഹ്യമായിട്ടായാലും നമുക്ക് ആഹാരം പാകം ചെയ്യുവാനോ എവിടെയെങ്കിലും യാത്ര ചെയ്യുവാനോ
നിങ്ങൾക്ക്
ഒരു തീ കൊടുക്കുവാൻ പോലുള്ള അവകാശമില്ലായിരുന്നു. ഒരു ജോലി ചെയ്യുവാൻ പാടില്ല.
കൺട്രീസ് നാം
രാജ്യങ്ങളിലുള്ള വളരെ കർശനമായി അവരുടെ മതാചരണം നടത്തുന്ന യഹൂദന്മാരെ ഒരു ലൈറ്റിന്റെ സ്വിച്ച് പോലും ഇടുകയില്ല.
വെള്ളിയാഴ്ച
വൈകിട്ട് ശനിയാഴ്ച വൈകുന്നേരെയാണ് അവരുടെ ശബ്ദം.
അവരുടെ
സ്വിച്ച് ലൈറ്റിന്റെ സ്വിച്ച് പോലും
ഇടുകയില്ല.
അവരെ ഇല്ല
എപ്പോഴും
തുടങ്ങുന്നതിന് മുമ്പ് അവരെ സ്വിച്ച് ഓൺ
ചെയ്തിരുന്നു.
രാത്രി ഒന്നും ചെയ്തില്ല. അവരടുത്ത്
നോക്കി
അവർ ഒരു ജോലി ചെയ്യാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഈ ശബ്ദ ആചരണത്തിന്റെ ആത്മാണോ
ഇവരെല്ലാം
വായിച്ചെടുക്കാതെ
ശബ്ദം
നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങൾ നിങ്ങളെ തന്നെ
സംസാരിക്കരുത്.
നിങ്ങൾക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ള കാര്യം മാത്രം
സംസാരിക്കുക.
നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ പറയാൻ ഇഷ്ടമുള്ള കാര്യം പറയരുത്. നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ പറയുവാനുള്ള കാര്യം പറയരുത്.
All of you married people know what a lot of confusion has come by speaking whatever came into your mind, into your husband or your wife.
It
never brought blessing, it only brought confusion in your home. It says don't do it. So, to now in 7 days a week I've got to live like this. You decide what is good and evil and you live like that according to your own
choice.
The other is you go to God and say, Lord, you tell me what is good and evil and do what you say.
ഇതാണ്
നിങ്ങൾ
നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഉള്ള ഈ മരം അത് തിരഞ്ഞെടുത്ത് ആ വഴി പോവുകയാണെങ്കിൽ അത് തന്നെ മരണം
ചെയ്യുന്നത്.
പറയട്ടെ ഈ വൃക്ഷത്തിന്റെ വൃക്ഷമാണ് അനേകം
പഠിപ്പിച്ചപ്പോൾ
സ്വർഗത്തിനെ പോലെ ഭൂമിയിൽ വാങ്ങണമേ എന്നല്ലേ പഠിപ്പിച്ചതോ?
സ്വർഗത്തിലേതെങ്കിലും
ഒരു മാലാഭയെങ്കിലും ഒരു ദൈവത്തോടെങ്കിലും ദൈവത്തിന്റെ ഇഷ്ടത്തിന് എതിരായ എന്തെങ്കിലും
ചെയ്യുന്നുണ്ട്.
അവർക്ക് സ്വന്തം ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം
ചെയ്യുന്നതായിട്ടും
സംസാരിക്കാൻ ഇഷ്ടമുള്ള കാര്യം സംസാരിക്കുന്നുണ്ടോ?
നിങ്ങൾ തൊഴിൽ പോയ ആഗ്രഹമുണ്ടോ?
അതിന്റെ
ദുരൂഹമായ സ്ഥലമാണെങ്കിൽ അവിടെ പോകാൻ ഞാൻ
ആഗ്രഹിക്കുന്നു.
എല്ലാ ക്രിസ്ത്യാനികളും പറയുന്നത് ഈ തൊട്ടിൽ
പോകണമെന്നാണ്. ഇതോ ഞാൻ ഇങ്ങനെ ഒരു
തൊട്ടിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്നുള്ളത്
അറിയാം.
നിങ്ങൾക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ള കാര്യം നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല
എന്നറിയാമോ?
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥാനത്തേക്ക് പോകുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ?
എവറി മോമെന്റ് എവറി ഡേ യു ഡു വർക്ക് ഔട്ട് ഗോഡ്.
ഓരോ ദിവസവും എല്ലാ ദിവസവും ദൈവം ഇഷ്ടമുള്ളത് മാത്രം
ചെയ്യുക.
നിങ്ങൾക്ക് പറയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ പറയാൻ
കഴിയില്ല.
നിങ്ങളുടെ ഭാര്യയെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അവരോട് പറയാൻ നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ പറയാൻ
കഴിയില്ല.
ദൈവം പറയുന്ന കാര്യങ്ങൾ മാത്രമേ പറയാൻ
കഴിയൂ.
ഇങ്ങനെയാണെങ്കിൽ എനിക്ക് കൊടുക്കാൻ വേണ്ടി താല്പര്യം ഞാൻ വേണ്ടി
പറയുമായിരിക്കും.
ഈ കഥകരാവിലുള്ള അതിന്റെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ്
താനും.
അതിന്റെ കാരണം അവരെ ആരും സ്വന്തം ഇഷ്ടം ചെയ്യുന്നില്ല
എന്നും
അവർക്ക് പറയണമെന്ന് തോന്നുന്നതല്ല അവർ പറയുന്നത്. അവര് ദൈവത്താൽ പൂർണ്ണമായി നയിക്കപ്പെട്ട ഒരു ദൈവമാണ് ജയിക്കുന്നത് മാത്രം
ചെയ്യുന്നത്.
എല്ലാ വായിക്കുന്ന യഥാർത്ഥ ശബ്ദത്ത്
അതാണ്
ദൈവത്തിന് അറിയാമായ ഇസ്രായേലിന്റെ ആഴ്ച ഏഴ് ദിവസവും അവരെ കൊണ്ട് ചെയ്യുവാൻ കഴിയില്ല.
ആഴ്ച
ഏഴ് ദിവസം ചെയ്യുന്നത് തന്നെ അവർക്ക് വലിയ
ബുദ്ധിമുട്ടായിരുന്നു.
അവരുടെ വലിയ വ്യവസായികളായ യഹൂദന്മാരൊക്കെ ആ ശബത്തിന്റെ ആ നീക്കാൻ കൊണ്ട് കഴിയുന്നത് നോക്കിയിരിക്കുകയാണ്.
അവരുടെ മനസ്സിലുണ്ട്
അവർക്ക് ഒരു ശബത ആചരണം ഒരു ശിക്ഷ
പോലെയായിരുന്നു.
ഒന്ന് ചിന്തിക്കാമോ, ആഴ്ച ഏഴ് ദിവസവും നിങ്ങൾ അത് തന്നെ ജീവിക്കണമെന്ന് അവരോട്
പറഞ്ഞാൽ
കർത്താവ് നമുക്ക് മാത്രം
കാണിക്കുന്നത്
കർത്താവ് ഒരിക്കലും തന്റെ ഇഷ്ടമല്ലേ. കർത്താവ് ആഴ്ച ഏഴ് ദിവസവും ഒരു ശബ്ദം കൂടിയാണ് തന്നെ
ജീവിക്കുന്നത്.
യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം.
John chapter 6 verse 38.
ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടമല്ല ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി
വന്നിരിക്കുന്നു.
ഇത് കൊച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകത്തക്കണം. മറ്റൊരു വാക്യം നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ
വായിക്കണമേ.
യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം.
The Jews tried to kill Jesus because he was breaking the Sabbath.
നമുക്കറിയാമോ, യഹൂദന്മാർ യേശുവിനെ കൊല്ലാൻ ശ്രമിച്ച പ്രധാന കാരണം യേശു ശബ്ബത്തിൽ ലംഘിച്ചു
എന്നുള്ളതുകൊണ്ടാണ്.
അങ്ങനെ അവൻ ശബ്ബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെ ദൈവത്തോട്
സമമാക്കിയതുകൊണ്ടും
ഇവിടെ നോക്കാം, അവൻ ശബ്ദത്തിനെ ലംഘിക്കുന്നു. കാരണം ഒരാളെ
സൗഖ്യമാക്കിയിട്ടുണ്ട്.
ഇവിടെ ലേഖ് പറയുകയാണ്,
നിങ്ങളോട്
പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന്റെ സ്വതമേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല.
സംസാരിച്ച
വചനങ്ങളെ കുറിച്ച്
And also we recognize that to be, you know, the family will not speak their own word. The word that I say to you, I do not speak on my own initiative.
ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്.
യേശുവിനെ
സംസാരിക്കുവാൻ ആഗ്രഹം ഉണ്ടായിരുന്ന സ്വന്തം കാര്യം ഇഷ്ടമല്ല
സംസാരിച്ചത്.
വസിക്കുന്ന പിതാവ് എന്നോട് സംസാരിക്കുവാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്.
You believe that Jesus lived the most wonderful life any human being ever lived? If I were to ask you, how many of you would like to live like Jesus എപ്പോഴും
താൻ പറയേണ്ടത് പ്രവർത്തിക്കേണ്ടതും എന്ത് എന്ന് പിതാവ് പറയുന്നത്
അതനുസരിക്കുവാൻ
പറഞ്ഞല്ലോ പുതിയ നിയമത്തിന്റെ പ്രധാന പ്രസക്തി നമ്മുടെ
ആന്തരികമായിട്ടുള്ള
രണ്ടാമത്തെ കാര്യം
എപ്പോഴും പഴയ
നിയമത്തിൽ അത് ബാഹ്യമായിട്ടായിരുന്നു
ഓർ One day in prayer.
അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമായ ഒരു
ദിവസമായിരുന്നു.
പുതിയ നിയമത്തിൽ അത് ആന്തരികമാണ് മാത്രമല്ല അത്
ആഴ്ചയിൽ
ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നാം നമ്മുടെ ജീവിതത്തെ ചോദന ചെയ്താൽ നമുക്ക് ബോധ്യമാകും നാം ഇന്നും ഈ പഴയ നിയമപ്രകാരമാണോ പുതിയ നിയമവിശ്വാസികളായിട്ടാണോ
ജീവിക്കുന്നത്. Am I more concerned about my outer life or my inner life?
ഞാൻ എന്റെ ബാഹ്യമായ ജീവിതത്തിനെ കുറിച്ചാണോ കൂടുതൽ ചിന്താവ് കാര്യങ്ങൾ അതോ എന്റെ ആന്തരികമായ ജീവിതത്തെ
കുറിച്ചാണോ
എനിക്ക് ഏറ്റവും ഇതിൽ
പ്രധാനപ്പെട്ടതാണ്.
ഇത് നിങ്ങൾ നിങ്ങളോട് തന്നെ ആ ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണ്.
Outer life is what men see.
മറ്റൊരു മനുഷ്യര് കാണുന്നതാണ് നമ്മുടെ ബാഹ്യ
ജീവിതം. What people think about you or what God thinks about you.
മനുഷ്യരെ മറ്റു മനുഷ്യർ നമ്മളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണോ നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നതോ ദൈവം നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്
എന്നുള്ളത്.
ഒരുപക്ഷെ മറ്റുള്ളവർക്ക് നിങ്ങളെ കുറിച്ച് മനുഷ്യ സഭയിലുള്ള മറ്റുള്ളവർക്ക് നിങ്ങളെ കുറിച്ച് മോശമായ അഭിപ്രായമാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് വലിയ
പ്രയാസമുണ്ടോ?
ഒരുപക്ഷെ സഭയിലുള്ളവരാ നിങ്ങളുടെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ
നിങ്ങളുടെ
മനസ്സാക്ഷി
അങ്ങനെയെങ്കിൽ
നിങ്ങൾ കൂടുതൽ ഭാരപ്പെടുത്തുന്നത് മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്ന്
ദൈവത്തിന്
മുന്നിൽ ജീവിക്കുമ്പോൾ മനുഷ്യർ നിങ്ങളെ കുറിച്ച് എന്ത് പറഞ്ഞാലും അത് നിങ്ങൾക്ക്
വിഷയമാകും.
നിങ്ങൾ ദൈവത്തിന് മുമ്പിലാണ്
നിങ്ങളോട്
ചോദിക്കേണ്ട രണ്ടാമത്തെ ചോദ്യം,
യു ബിഹേവ് മോർ ഹോളി ഓൺ സൺഡേ
ഞായറാഴ്ചയോ വെള്ളിയാഴ്ചയോ സ്വായമുള്ള ദിവസം നിങ്ങൾ കൂടുതൽ വിശുദ്ധനായി ജീവിക്കുകയും അല്ലാത്ത ദിവസത്തെയും മറ്റു മനുഷ്യരെ പോലെ ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണോ?
You know, if someone were to ask me, what is the difference between your church and other churches?
ഒരാളെ നിങ്ങളോട് ചോദിക്കുകയാണ് മറ്റുള്ള സഭകളും നിങ്ങളുടെ സഭയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നിങ്ങളോട് പറയും. ഞാൻ പറയും ഇതാണ് എന്റെ പ്രധാന
വ്യാസം.
കൂടുതൽ സഭകളും ബാഹ്യമായ രീതിയിലാണ് ഊന്നൽ കൊടുത്ത്
പഠിപ്പിക്കുന്നത്.
പ്രാർത്ഥിക്കുകയും സുശേഷം ചെയ്യുകയൊക്കെ ചെയ്യണം.
തീരുമാനം
പണം കൊടുക്കണം.
കൂടുതൽ
പ്രമാദം ചെയ്യുന്നത് വികാരം
ചെയ്യുന്നത്
എന്നാൽ നമ്മുടെ സമയത്ത് നാം ആന്തരികമായ
നിങ്ങളുടെ
ചിന്താമണ്ഡലം
പരിശുദ്ധമായിരിക്കും.
നിങ്ങളുടെ രഹസ്യ
ജീവിതം നിങ്ങളുടെ
കുടുംബജീവിതത്തിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവും ജീവിക്കുന്ന നിങ്ങളുടെ ജീവിതം ആണ് ഏറ്റവും പ്രധാന വിഷയമായിരിക്കേണ്ടത്. മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതെന്നുള്ളതാണ്.
രണ്ടാമത്തെ
കാര്യം നമ്മുടെ ആഴ്ചയിലെ എല്ലാ ദിവസവും ഒരുപോലെയാണ്.
If I praise the Lord on Sunday, I praise the Lord on
Monday.
ഞായറാഴ്ച
മാത്രം ദൈവത്തെ സ്തുതിക്കുന്നവരായിട്ടല്ല, എപ്പോഴും ദൈവത്തെ
സന്തോഷിക്കുന്നവരായിട്ടേ
ദിവസം അരമണി പോകുന്നേരം പ്രാർത്ഥിക്കാതെ കൂടെ നമ്മൾ ആൾക്കാരെ നിർബന്ധിക്കാറില്ല.
നമ്മൾ
ഏറ്റു പഠിപ്പിച്ചതാണ്
പറഞ്ഞിരിക്കുന്നത്.
സുശേഷം 18-ാം അധ്യായത്തിലെ 1-ാം വാക്യം നാം എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? എത്ര നേരം
പ്രാർത്ഥിക്കണം?
മടക്കു പോകാൻ.
Where in the Bible do you read that you must pray for half an hour?
എവിടെയാണ് അരമണിക്കൂർ പ്രാർത്ഥിക്കണമെന്ന് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്?
വേദപുസ്തകം
പറയുന്നത് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം.
What is the Holy Spirit saying in 1 Thessalonians 5:17?
5:17 എന്താണ് വിശുദ്ധാത്മാവ് പറയുന്നത്?
How often should you pray?
ഞാൻ ഇത്ര ഊന്നൽ കൊടുത്ത വിഷയങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജീവിതത്തെ ശോധന ചെയ്യേണ്ട ആവശ്യമുണ്ട്
എന്നുള്ളതുകൊണ്ടാണ്. ഈ
രണ്ട് വാക്യങ്ങൾ കൊണ്ട് നിങ്ങൾ അവരുടെ കടന്നുപോയി നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ശോധന
ചെയ്യുക.
നിങ്ങളുടെ ആന്തരിക ജീവിതത്തെക്കാൾ നിങ്ങളുടെ ബാഹ്യ ജീവിതത്തിനാണോ നിങ്ങൾ കൂടുതൽ പ്രാധാന്യം
കഴിഞ്ഞിരിക്കുന്നത്?
നിങ്ങളുടെ ഭവനത്തിലുള്ള നിങ്ങളുടെ വ്യക്തിപരമായ രഹസ്യ ജീവിതത്തെക്കാൾ കൂടുതലാണോ സമൂഹത്തിലുള്ള നിങ്ങളുടെ പരസ്യ ജീവിതത്തെ നിങ്ങൾ പ്രാധാന്യം
കഴിക്കുന്നത്? You behave in a special way in the meetings, and the rest of the time you're not like that.
അവർ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ വളരെ പ്രത്യേക രീതിയിൽ ഒരു ഭക്തിയോടെ നിങ്ങൾ പെരുമാറുന്നു. അത് കഴിക്കുമ്പോൾ
നിങ്ങൾ
വരുമ്പോൾ സ്തുതിക്കുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ എത്രയോ വാദവും ഒക്കെ ആയി നിങ്ങളുടെ ജീവിതം തുടരുന്നു. എപ്പോഴും ആ ദൈവത്തിൽ ഈ സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും വരാൻ ആവശ്യമായിരിക്കേണ്ട ആവശ്യമാണ്.
പുതിയ
നിയമത്തിൽ ദൈവത്തിന് എങ്ങനെയാണ് എപ്പോഴൊക്കെയാണ് ദൈവത്തിന് സ്തോത്രം കഴിക്കേണ്ടത്?
1 Hebrews 13:13.
ഹെബ്രായലേഖനം 13-ാം അധ്യായം 15-ാം വാക്യം,
let us continually offer sacrifice of praise to God through our lips in thanksgiving.
അതുകൊണ്ട് അവൻ മുഖാന്തരം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരപരം എന്ന സ്തോത്രയാഗം ഇടവിടാതെ
അർപ്പിക്കുകയും
സ്തോത്രം ചെയ്യുന്നതും ഇടവിടാതെ
എപ്പോഴും
സന്തോഷിക്കാം.
I want to say, my brothers and sisters, we must press on into this life.
So this is the mind of Jesus.
Why is it that you have this Bible with you for so many years, read it so many times, and you haven't seen these verses?
ഈ വേദവും അനേക നാളുകളായിട്ട് അനേക വർഷങ്ങളായിട്ട് നിങ്ങൾ വായിക്കുന്നവരും പഠിക്കുന്നവരുമായിട്ടും ഈ വായിക്കേണ്ട വാക്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അതിന്റെ പ്രസക്തി
കൊണ്ടുപോയതായിരുന്നു.
ഒരു വിഷയങ്ങൾ കാണാതെ വണ്ണം പിശാചിന്റെ കണ്ണ് അന്തമാക്കിയിട്ടുണ്ടോ
എന്ന്
കഥാപാത്രം ശാന്തി വരുന്നത് ഓർക്കുന്നതാണ്.
You come to see the way the life you can live.
I mean, the
Holy Spirit has come to give us the life of Jesus. That's why when John saw all this wretched condition of all the churches in Revelation,
he
was inspired by the Holy Spirit to write a letter.
ആണ് യോഹന്നാനപ്പോസ്തലന്റെ ജീവിതത്തിൽ ഓരോ ലേഖനം എഴുതുവാനും യേശു എഴുതുവാനൊക്കെ
പ്രേരിതനായിട്ട്
അവിടെ അന്യഭാഷയിൽ
സംസാരിക്കുന്നതിനെ
കുറിച്ചൊന്നും 65 വർഷക്കാലത്തോളം ഈ അപ്പോസ്തലനായ യോഹന്നാൻ
അവിടെ
അനേക രോഗികളെ സൗഖ്യമാക്കി അനേക
അത്ഭുതങ്ങൾ
ചെയ്യുകയും ചെയ്ത
വ്യക്തിയാണ് അപ്പോഴും
അവിടെ ദശാംശം കൊടുക്കുന്നതിനെ കുറിച്ച് അപ്പോസ്തലൻ എഴുതിയില്ല.
He is not talking about shouting and praising God. When he sees the condition of the churches, he knows that these are not the important things. He says, I want to speak to you about that one life that I saw lived on this earth. 1 John 1:1
ഞാൻ കണ്ട ആ ഒരു ജീവിതത്തെ കുറിച്ച് നിങ്ങളോട് പറയാം. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈയിലോട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയുകയും ചെയ്യും. അതായിരുന്നു യോഹന്നാന്റെ
സന്ദേശം.
ഞാനൊരു ജീവൻ
മുഴുവനും
ദൈവത്തോടുകൂടി ഉണ്ടായിരുന്ന ആ ഒരു ജീവനായിരുന്നു.
He was not a rich man. But I saw in Jesus a life with challenges.
എന്നാൽ യേശുവിനെ കണ്ടത് നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന ഒരു ജീവനായി
വെല്ലുവിളിക്കുന്ന
ആ ജീവനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട്
പ്രഘോഷിക്കുന്നത്.
എനിക്കും സഹിക്കുവാൻ കഴിയും ആ ജീവൻ ഞാൻ എന്റെ
ജീവിതത്തിൽ
യേശുവിൽ ഞാൻ
And the Holy Spirit shows me how Jesus lived on this
earth.
He can show you that too if you read the
Gospel.
If you are good, Lord, this is the way I want to live.
Then
I tell you, you will live the most useful Christian life that any human being can ever live.
തന്നോട് പറയട്ടെ, അങ്ങനെ നിങ്ങൾ തീരുമാനമെടുത്താൽ ഈ ഭൂമിയിൽ ജീവിച്ച മറ്റേതൊരു വ്യക്തിയെക്കാളും ഏറ്റവും സഫലമായ
If you husband and wife both decide to live like that, your home will be actually a heaven on
earth.
You may not have much money, but your children will taste heaven in your home. You know what is the greatest inheritance you can give your children?
നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് അറിയാം.
ഇവിടെ ചിന്തിച്ചത് മതി,
ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കും അത് പണമാണ്.
ഇനി മണി ഉത്സവം
നിങ്ങൾ ചിന്തിക്കുന്നതോ പണം കൊണ്ട് എല്ലാ
പ്രശ്നത്തിനും
എത്രത്തോളം പണം കൊടുത്താലും അവർക്ക് പ്രശ്നങ്ങൾക്ക്
പരിഹാരമാകും.
അനേക ആദ്യം പണം കൊടുത്ത കുഞ്ഞുങ്ങൾ അനേക ആത്മഹത്യ ചെയ്തായിട്ടാണ്.
What do you mean? If you give education, that also solves their problem. But if you can give an inheritance to your children of a taste of heaven on in your home,
നിങ്ങളുടെ ഭവനത്തിൽ ഒരു സ്വർഗരാജ്യത്തിന്റെ രുചി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുവാൻ നിങ്ങളുടെ കുടുംബജീവിതം കൊണ്ട്
കഴിയാൻ,
അതായിരിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തതായ അവർക്ക്
ഏറ്റവും വലിയ സവാലം.
അങ്ങനെയുള്ള കുടുംബങ്ങൾ കൂടുമ്പോൾ നിങ്ങളുടെ സഭയിൽ ആ ഒരു
സ്വർഗരാജ്യത്തിന്റെ അനുഭവം,
നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സഭയിൽ വരുമ്പോൾ യഥാർത്ഥമായ സ്വർഗരാജ്യത്തിന്റെ
അനുഭവമായിരുന്നു.
എന്റെ നാല് മക്കളും ബാംഗ്ലൂരിലേക്ക് വേണ്ട വരുമ്പോൾ പണി വരുമ്പോൾ
ഒരുപോലും
പറയാറുണ്ട്, ഞങ്ങളുടെ ചെറുപ്പം ചെറുപ്രായത്തിൽ ഈ സഭയിൽ നിന്ന് ബാംഗ്ലൂരിലെ സഭയിൽ നിന്ന് ലഭിച്ച ആ കൂട്ടായ്മയുടെ സന്തോഷം ഒരിക്കലും
മറക്കോ.
ഞങ്ങളിവിടെ പോയാലും ഇവിടെ ലഭിച്ച ആ കൂട്ടായ്മയുടെ സന്തോഷം ഞങ്ങൾ ഒരിക്കലും
മറക്കില്ല.
ആ വീട്ടിലുള്ള സഭയാണ് സമയം
ഉപയോഗിക്കുന്നത്. അത്
ചെറിയ സഭയാണെങ്കിൽ
ഓരോരുത്തർക്കും
ആ വിധത്തിലുള്ള ഒരു അനുഭവം സഭയിലേക്ക് കൊണ്ടുവരുവാനുള്ള
ഉത്തരവാദിത്വം
നിങ്ങൾ അത് ചെയ്യുന്നുണ്ടോ?
നിങ്ങളുടെ
സഹായിക്കും.
Consider what the Lord spoke to your heart as a human
being.
The Lord, I want to do my part. In my home,
and at home,
and in this church. I'm not going to be a busybody to find out if other people are doing that part.
മറ്റുള്ളവരെന്താണ് ചെയ്യുന്നത് എന്നുള്ള മറ്റുള്ളവരുടെ ജീവിതത്തെ നോക്കി അവരുടെ ജീവിതത്തിൽ ചാർത്തതായിരിക്കും ഞാൻ
ആഗ്രഹിക്കുന്നു.
ഞാൻ ചെയ്യേണ്ട എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യുവാൻ ഞാൻ
ആഗ്രഹിക്കുന്നു.
ജീവൻ കൂടുതൽ വ്യക്തതയോടെ എന്റെ ജീവിതത്തിലൂടെ കാണുവാൻ ഞാൻ
ആഗ്രഹിക്കുന്നു. Live that life in my inner life.
എന്റെ ആന്തരിക ജീവിതത്തിലൂടെ ആവിനുള്ള ജീവിതം ജീവിക്കുവാൻ ഞാൻ
ആഗ്രഹിക്കുന്നു.
ആഴ്ചയിൽ ഒരു ദിവസം മാത്രമല്ല എന്റെ ആഴ്ചയിൽ ഏഴ് ദിവസവും എന്റെ ജീവിതത്തിലെ എല്ലാ നാളുകളിലും ആവിനുള്ള ജീവിതം മുന്നോട്ട്
പോകുവാൻ.
അങ്ങനെയെങ്കിൽ എന്നെ കാണുന്നവർ എന്റെ ജീവിതത്തിലൂടെ ഈശ്വരനെ
കാണുവാനായിരിക്കും.
ചിന്തിക്കുന്നുണ്ടാവോ പണമില്ലാതെ നമുക്ക് ജീവിക്കുവാൻ കഴിയില്ല എന്നാൽ പിന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ സഹായം ഇല്ലാതെ നമുക്ക് ജീവിക്കുക.
That it's more important to be filled with the Spirit than to run a lot of money.
നിങ്ങളെത്ര വിശ്വസിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവ് നിർണയപ്പെട്ട് ജീവിക്കുന്നതാണ്, പണമില്ലാതെ ജീവിക്കുന്നതിലും ആവശ്യമാണ്.
ദൈവത്തിന്റെ